Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ സെപ്റ്റംബർ മാസത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെക്കുറിച്ച് കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. പൊതുനിയോഗം. രാഷ്ട്രീയ പ്രവർത്തകർ സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരും നീതിനിഷ്ഠരുമായിരിക്കുന്നതിന്. വിശുദ്ധ ഗ്രന്ഥത്തിലെ അനശ്വര കഥാപാത്രമാണ് സോളമൻ രാജാവ്. വിജ്ഞാനത്തിലും ഭരണ നൈപുണ്യത്തിലും അഗ്രഗണ്യനായ ഈ രാജാവിനെക്കുറിച്ച് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്.
ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്കെന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടി അവിടുത്തെ മുമ്പിൽ വ്യാപരിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവന്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു. എന്റെ ദൈവമായ കർത്താവെ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിന്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്കു കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുസംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിനു വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്കു തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്കു തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. നിന്റെ പിതാവായ ദാവീദിനെപ്പോലെ എന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എന്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്കു ഞാൻ ദീർഘായുസ് നൽകും. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ.
ഇക്കാലത്തെ ഭരണനേതാക്കൾ സോളമന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ദൈവത്തോട് എന്തു ചോദിക്കുമായിരുന്നു? നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജനത്തെ നയിക്കുവാൻ വേണ്ട വിവേകം നമ്മുടെ ഭരണാധികാരികൾ ദൈവത്തോട് ആവശ്യപ്പെടുമോ? അന്നും ഇന്നും എന്നും ഭരണാധികാരികൾ ഈ വിവേകത്തിനു വേണ്ടി ചോദിക്കണമെന്നാണ് ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ ഉദ്ബോധിപ്പിക്കുന്നത്. 2011 സെപ്റ്റംബർ മാസത്തിൽ ജർമ്മനിയിലേക്ക് അപ്പസ്തോലിക പര്യടനം നടത്തിയ വേളയിൽ ജർമ്മൻ പാർലമെന്റിൽ നടത്തിയ പ്രഭാഷണത്തിൽ മാർപ്പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്. സോളമൻ രാജാവിനെ പോലെ ഇക്കാലത്ത് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടാൽ നാം എന്താണ് ചോദിക്കേണ്ടത്? ഇന്നും നന്മയും തിന്മയും തിരിച്ചറിയാനും യഥാർത്ഥ നീതിയും ന്യായവും സമാധാനവും സ്ഥാപിക്കാനുമുള്ള കഴിവിനു വേണ്ടി നാം ദൈവത്തോട് ചോദിക്കണം. വ്യക്തിമാഹാത്മ്യവും ആദർശശുദ്ധിയും സ്വതന്ത്ര മനസാക്ഷിയും ഭരണശേഷിയുമുള്ളവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃസ്ഥാനത്തെത്താതെ സംശുദ്ധ ഭരണം ഒരു യാഥാർത്ഥ്യമാകാൻ സാധ്യത തീരെയില്ല. അങ്ങനെയുള്ള നേതാക്കൾ എപ്പോഴൊക്കെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ജനം അവരെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ അധികാരം ധാർമ്മികമായിരുന്നു. മഹാത്മാഗാന്ധിക്ക് അങ്ങനെയുള്ള ധാർമ്മികമായ കരുത്തുണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ത്യൻ ജനത ഒരൊറ്റ സമൂഹമായി അദ്ദേഹത്തിന്റെ കീഴിൽ അണിനിരന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭാവി ആധ്യാത്മിക അടിത്തറയിൽ പടുത്തുയർത്തുവാൻ ഗാന്ധിജി ആഗ്രഹിച്ചു. എന്നാൽ ഇന്ത്യ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിൽ നിന്ന് എത്ര ദൂരെയാണ് സഞ്ചരിക്കുന്നത്! വാഴ്ത്തപ്പെട്ട ജോൺ 23-ാമൻ മാർപ്പാപ്പ ഭൂമിയിൽ സമാധാനം എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നതുപോലെ ദൈവദത്തമായ അധികാരം ധാർമ്മിക ക്രമത്തിന്റെ ഭാഗമാണ്. അതിനാൽ ധാർമ്മിക ക്രമത്തിനും അതുവഴി ദൈവത്തിന്റെ ഹിതത്തിനും വിരുദ്ധമായി രാഷ്ട്രീയ അധികാരികൾ നിയമങ്ങളോ നയങ്ങളോ ഉണ്ടാക്കിയാൽ അവ അനുസരിക്കാൻ പൗരന്മാരുടെ മനസാക്ഷി കടപ്പെടുത്തുകയില്ല. ശരിയായ യുക്തിക്ക് നിരക്കുന്നതും നിത്യനിയമത്തിൽ നിന്ന് ഉറവയെടുക്കുന്നതും ആയിരിക്കുന്നിടത്തോളം മാത്രമേ മാനുഷിക നിയമത്തിന് നിയമത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഉണ്ടായിരിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അധികാരത്തിന്റെ അസ്തിത്വത്തിനുള്ള കാരണം തന്നെ പൊതുനന്മയുടെ സാക്ഷാത്കാരമാണ്. ഈ ദർശനത്തിന് വിരുദ്ധമായി അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഭരണാധികാരികൾക്കെതിരെ ശക്തമായ താക്കീത് ദൈവം നൽകുന്നതായി വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുന്നു. എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ ജനത്തിന്റെ ഇടയന്മാരെ ദൈവം വളരെ രൂക്ഷമായി വിമർശിക്കുന്നത് കാണാം. തന്റെ ജനത്തിന്റെ അധികാരികളോട് കണക്കു ചോദിക്കുമെന്ന് വെളിപ്പെടുത്തുന്ന ദൈവം അതേസമയം അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യവുമത്രേ. നമ്മെ നയിക്കുന്ന ഭരണാധികാരികൾക്കു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് സംപ്രീതികരമാണ്. അതിനാൽ ദൈവഹിതത്തിന് ചേർന്ന വിധത്തിൽ നമ്മുടെ നേതാക്കൾ നമ്മെ നയിക്കുന്നതിനു വേണ്ടി മാർപ്പാപ്പയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
സ്വാർത്ഥതയില്ലാതെ നന്മകൾ ചെയ്യുമ്പോൾ നാം ഒന്നായി പണിയുന്നു ധർമ്മരാജ്യം.
സ്വാർത്ഥതയില്ലാതെ നന്മകൾ ചെയ്യുമ്പോൾ നാം ഒന്നായി പണിയുന്നു ധർമ്മരാജ്യം.
മലിനതയകത്തി സന്നിധിയണയുമ്പോൾ മലിനതയകറ്റി സന്നിധിയണയുമ്പോൾ
നാം ഒന്നായി പുൽകുന്നു.
പ്രേഷിത നിയോഗം. ദരിദ്ര രാഷ്ട്രങ്ങളിലെ കത്തോലിക്കർക്ക് ആവശ്യമായ സഹായം എത്തിക്കുവാനും ആ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ മിഷണറിമാരെയും വൈദികരെയും അൽമായരെയും അയക്കാനും ക്രൈസ്തവ സമൂഹങ്ങൾ സന്നദ്ധരാകുന്നതിന്. പ്രേഷിത പ്രവർത്തനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 2-ാം വത്തിക്കാൻ സുനഹദോസ് പ്രമാണരേഖയായ ആദ് ജെന്തസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മിശിഹായുടെ ഓരോ ശിഷ്യനും അവന്റേതായ വിധത്തിൽ വിശ്വാസ പ്രചരണം നടത്താൻ ബാധ്യസ്ഥനാണെങ്കിൽ പോലും തന്നോടുകൂടി ആയിരിക്കുന്നതിനും ജനപദങ്ങളോട് പ്രസംഗിക്കാൻ അയക്കുന്നതിനുമായി ക്രിസ്തു തന്റെ ശിഷ്യഗണത്തിൽ നിന്ന് തനിക്ക് പ്രസാദിച്ചവരെ എക്കാലത്തും വിളിക്കുന്നുണ്ട്. വിവിധ ജനപദങ്ങളിലേക്ക് അയക്കപ്പെടുന്നവർ ക്രിസ്തുവിന്റെ ഉത്തമ ശുശ്രൂഷകരെന്ന നിലയിൽ തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ രക്ഷണീയ രഹസ്യത്തെക്കുറിച്ച് പഠിക്കണം. വൈദികരും സന്യസ്ത സഹോദരീ സഹോദരന്മാരും അൽമായ സമൂഹവും അടങ്ങുന്ന എല്ലാ പ്രേഷിതരും ഭാവി പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ഒരുക്കവും പരിശീലനവും സമ്പാദിച്ചിരിക്കണം. തങ്ങൾ ആരുടെ ഇടയിലാണോ പ്രവർത്തിക്കുന്നത് ആ ജനത്തെക്കുറിച്ചും അവയുടെ ചരിത്രം, സംസ്കാരം, മതം, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ചും അവർ അറിവു നേടിയിരിക്കണം. മിഷൻ പ്രവർത്തനങ്ങൾക്ക് പോകുന്നവർക്ക് തിരുസഭ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇവ. സവിശേഷമായ ഈ വിളി ഏറ്റെടുക്കുവാൻ സാധിക്കാത്തവർക്കും പ്രേഷിത പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ കടമയുണ്ടെന്ന വസ്തുത ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതാണ്. മിഷൻ നാടുകളിലെ പ്രേഷിത പ്രവർത്തനങ്ങൾ ഫലദായകമാകുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഴിയുന്ന ജനതയെ പുനരുദ്ധരിക്കാൻ സാമ്പത്തികമോ സാങ്കേതികമോ ആയ സഹായം നൽകാനുമൊക്കെ നാം ഏവരും ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. തന്നെ ശ്രവിക്കാനെത്തിയ ബാലൻ നൽകിയ 5 അപ്പവും 2 മീനും ക്രിസ്തു 5000 പേർക്ക് വർദ്ധിപ്പിച്ചു നൽകിയതുപോലെ നാം നൽകുന്ന ചെറിയ ദാനങ്ങളും സംഭാവനകളും അനേകരുടെ നന്മയ്ക്കായി വർദ്ധിപ്പിച്ചു നൽകുവാൻ ദൈവത്തിനു സാധിക്കുമെന്ന ഉറപ്പോടെ നമ്മുടെ കയ്യിലുള്ളത് ദൈവനാമത്തിൽ ആവശ്യത്തിലിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കു നൽകാം. അത് സുവിശേഷത്തിലെ വിധവയുടെ ചില്ലിക്കാശുപോലെ നിസാരമാണെങ്കിൽ പോലും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്.
അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയുംക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ അവരെല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:1-4 തിരുവചനങ്ങൾ.
മികച്ച പരിശീലനം നേടിയ പ്രേക്ഷിതരെ മിഷൻ പ്രദേശങ്ങളിലേക്ക് അയക്കുന്നതിൽ കേരള സഭ അനുകരണീയമായ മാതൃക നൽകുന്നുണ്ട്. മലയാളി മിഷണറിമാർ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രേഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അവരിൽ പലരുടെയും ഹൃദയസ്പർശിയായ അനുഭവ സാക്ഷ്യങ്ങൾ പ്രേഷിത ചൈതന്യ സാക്ഷ്യങ്ങൾ എന്ന കോളത്തിൽ സത്യദീപം പ്രസിദ്ധീകരിക്കുന്നതും അഭിനന്ദനീയമാണ്. February 8 സത്യദീപത്തിൽ ആഫ്രിക്കയിലെ നമീബിയയിൽ പ്രേഷിത പ്രവർത്തനം നടത്തുന്ന സിസ്റ്റർ തെരേസ് ജോണിന്റെ അനുഭവ സാക്ഷ്യം വായിച്ചത് ഓർത്തുപോവുകയാണ്. നമീബിയയിലെ അന്താറ എന്ന സ്ഥലത്തുള്ള കത്തോലിക്ക ആതുര സേവനാലയത്തിൽ കഴിഞ്ഞ 9 സേവനം ചെയ്യുന്ന സിസ്റ്റർ തെരേസിന്റെ സാക്ഷ്യം. ഗ്രാമപ്രദേശത്തെ ആശുപത്രിയിലാണ് ഞങ്ങൾ സേവനം ചെയ്യുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ തീരെ പാവപ്പെട്ടവരാണ്. മണ്ണുകൊണ്ടുള്ള ചെറിയ കുടിലുകളിലാണ് അവരുടെ താമസം. ആശുപത്രികളിൽ സൗജന്യ ചികിത്സയ്ക്കുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിലും ചികിത്സ തേടിയെത്തുന്നവർ വിരളമാണ്. അതിനാൽ ആരോഗ്യബോധത്തെക്കുറിച്ച് ഞങ്ങൾ ഗ്രാമങ്ങളിൽ ചെന്ന് സംസാരിക്കും. എയ്ഡ്സ് രോഗബാധിതരാണ് കൂടുതലും. രോഗത്തെപ്പറ്റി അജ്ഞരായതുകൊണ്ടും വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടും ചികിത്സിക്കാൻ പലരും തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ ജീവിത നിലവാരവും ശോചനീയമാണ്. വിദ്യാഭ്യാസത്തിലും ധാർമ്മിക മൂല്യങ്ങളിലും പിന്നിലാണവർ. ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവുമൊക്കെ ശിഥിലവും താൽക്കാലികവുമാണ്. നിരവധി അന്ധവിശ്വാസങ്ങളും നിലവിലുണ്ട്. എന്നിരുന്നാലും മിഷണറിമാരോട് പൊതുവെ നല്ല സമീപനമാണ് ജനങ്ങൾക്കുള്ളത്. ക്രിസ്തുമതം ഇവിടെ എത്തിയിട്ട് 125 ആകുന്നുള്ളൂവെങ്കിലും ജർമ്മൻ മിഷണറിമാരുടെ കാലം മുതലേ സഭയിൽ നിന്ന് ഏറെ സഹായങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് ആദിവാസി ഗോത്രങ്ങൾ മിഷണറിമാരെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണ്. പ്രേഷിത പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ജീവിതരീതിയും സാമൂഹ്യ കാഴ്ചപ്പാടും കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം ധാർമ്മികവും വിശ്വാസപരവുമായ കാര്യങ്ങളിൽ തങ്ങൾക്ക് സാധ്യമായതെല്ലാം മിഷണറിമാർ ചെയ്യുന്നുമുണ്ട്. കേരളത്തിൽ നിന്ന് ആഫ്രിക്കയിലെത്തി ഈ പാവപ്പെട്ട ജനത്തിന്റെ ഇടയിൽ ക്രിസ്തുവിന്റെ സ്നേഹ സന്ദേശമെത്തിക്കുന്ന ഈ സഹോദരിയെപ്പോലെ ദരിദ്ര രാഷ്ട്രങ്ങളിലെ കത്തോലിക്കർക്ക് ആവശ്യമായ സഹായം എത്തിക്കുവാനും ആ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ മിഷണറിമാരെയും വൈദികരെയും അൽമായരെയും അയക്കാനും കേരളസഭ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ സന്നദ്ധരാകുന്നതിന് മാർപ്പാപ്പയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം.
ഗതികളാകുല ബന്ധിത പീഡിത ക്ലേശഭാര താൽ തളരുന്നൊരി അത്താലിയാകുവാൻ ബലമായി തീരുവാൻ തിരഞ്ഞെടുത്തെന്നീ അയച്ചിടനേ അത്താലിയാകുവാൻ ബലമായി തീരുവാൻ തിരഞ്ഞെടുത്തെന്നീ ചിടനേ പാവനരൂഹായ നിറയാൻ കവിയാൻ ദാസനിതാനേക്കൂ.
ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ സെപ്റ്റംബർ മാസത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.